സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
ആരുമില്ല നീ. വിശുദ്ധ ബൈബിളിൽ നിന്നൊരു ഭാഗം വായിക്കും. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ഈ അനുഗ്രഹീത സമയത്തിനായി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. കുമരാടനും മനുഷ്യനോടുള്ള ബന്ധത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യേകമായ യോഗത്തിൽ സംബന്ധിക്കുവാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും വീണ്ടും ഒരവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ഭാഗമാണ് രൂത്തിന്റെ പുസ്തകത്തിലെ ഭാഗങ്ങൾ. ബൈബിളിന്റെ ഒരു പ്രത്യേകത, എത്ര കേട്ടാലും ഒരിക്കലും ആവർത്തന വിരസത ഉണ്ടാകില്ല എന്നുള്ളത് തീർച്ചയായ ഒരു കാര്യമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ പറയുകയുണ്ടായല്ലോ, പഴയതും പുതിയതുമായി എടുത്തുകൊടുക്കുന്ന വീട്ടുടയവൻ. ദൈവത്തിലെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നാം എത്രമാത്രം കേട്ടിട്ടുള്ള ചിന്തകളാണെങ്കിലും അതിൽ നിന്ന് ഇന്നത്തേക്ക് ആവശ്യമായ പുതിയ കൃപകൾ ദാനം ചെയ്യുന്ന ചിന്തകളും നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന പ്രകാരം കേട്ട് തഴപ്പിച്ചു എന്ന് തോന്നാവുന്ന ഭാഗങ്ങളാണെങ്കിലും ചിലപ്പോൾ കേട്ടിട്ടുള്ള ചിന്തകൾ തീർച്ചയായിട്ടും കടന്നുവരും, അത് സ്വാഭാവികമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് കടന്നു വന്നിരിക്കുന്നവർക്ക് ആവശ്യമായ ഇന്നാവശ്യമായ കൃപകളും തീർച്ചയായിട്ടും പുതിയ ചിന്തകളായി പരിശുദ്ധാത്മാവ് നൽകും. ഇന്നത്തെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് നവോമിയുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ളതാണ്. നവോമിയുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള 4 പ്രത്യേകമായ കുറിപ്പുകളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ നിലയിൽ നാം അധികം ചിന്തിക്കുന്നത് രൂത്തിനെ കുറിച്ചും ബോവസിനെ കുറിച്ചും ആകിയാൽ രൂത്തിന്റെ ഒരു ഉദ്ധരണി മാത്രമേ ഞാൻ എന്റെ ഈ ഇന്നത്തെ ചിന്തകളിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നവോമിയെ കുറിച്ച് വളരെ വ്യക്തമായി ചില ആലോചനകൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന് അടിക്കുറിപ്പുകൾ ഒരു മുഖവര കഴിഞ്ഞതിനു ശേഷം വളരെ വേഗം പറയുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരു സ്ത്രീക്ക് അനുഭവിക്കുവാൻ കഴിയുമെങ്കിൽ നവോമിയെ പോലെ അത് അനുഭവിച്ചിട്ടുള്ളവർ മറ്റാരും തന്നെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരു സ്ത്രീക്ക് നേരിടുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ വേദപുസ്തക ചരിത്രത്തിൽ അങ്ങനെയൊരു സ്ത്രീ നവോമിയല്ലാതെ മറ്റൊരാളിൽ. പുരുഷന്മാരുടെ കൂട്ടത്തിൽ നാം ഇയ്യോബിനെ കാണും. ഇയ്യോബിന് അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും നാം മനസ്സിലാക്കും. അങ്ങനെയുള്ള പ്രത്യേകമായ രംഗത്ത്, താൻ പരിശോധനയുടെ മേൽ പരിശോധന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രംഗത്ത്, ഒരുപക്ഷെ തന്റെ ഭാര്യ പോലും തന്നോട് പറഞ്ഞു, ഈ വിശ്വാസം വിട്ട് പിന്മാറിപ്പോകണം, അല്ലെങ്കിൽ ഈ ദൈവത്തെ തള്ളിപ്പറയണം, അതല്ലാതെ നിങ്ങൾക്ക് മറ്റു യാതൊരു മാർഗവുമില്ല എന്ന് ഇയ്യോബിന്റെ ഭാര്യ പോലും ഇയ്യോബിന് ബുദ്ധിയുപദേശം നൽകുന്നു. ഈ വിശ്വാസത്തെ വിട്ട് പിന്മാറണമെങ്കിൽ, ഈ ദൈവത്തെ വിട്ട് പിന്മാറണമെങ്കിൽ ഇതിനേക്കാൾ ഒരു സന്ദർഭം വേറെ വരികയില്ല. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന ഈ കഷ്ടതയുടെ സമയത്ത് ഇനി ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ ഇവിടം വിട്ട് പോരുക എന്ന് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന്റെ ഭാര്യ അങ്ങനെ പറയുകയുണ്ടായി. പക്ഷെ ശ്രദ്ധിക്കുക, ഇയ്യോബ് തന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും അതിന്റെ പരിണിതഫലം നമുക്ക് നന്നായിട്ടറിയാം. ഇന്നും ആയിരങ്ങളെ താൻ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു തന്റെ ജീവിതവും ചിന്തകളും മുഖാന്തരം. നാം മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഇയ്യോബാണെങ്കിൽ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ നവോമി എല്ലാവിധമായ കഷ്ടതകളുടെയും മധ്യെ ദൈവത്തോടുള്ള അവളുടെ പ്രതിബദ്ധതയും വിശ്വസ്തതയും മുറുകെ പിടിച്ചു എന്നുള്ളത് കഷ്ടതകളുടെ ഏതെങ്കിലും ശോധനകളിൽ കൂടെ കടന്നുപോകുന്ന, ഇതിനെ അപേക്ഷിച്ച് നിസ്സാരമായ പ്രശ്നങ്ങളിൽ കൂടെയെങ്കിലും കടന്നുപോകുമ്പോഴും പരീക്ഷിക്കപ്പെടുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇന്നത്തെ ദൂത് നിങ്ങൾക്കായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പൊതുവിലും നാളെ ഒരു പരീക്ഷയെ കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ, ദൈവം നമുക്ക് ആയുസ് അനുവദിക്കുന്നുവെങ്കിൽ, ഒരു പരീക്ഷയെ നമ്മൾ നേരിടുവാൻ ഉണ്ട് എങ്കിലും ഈ ചിന്തകൾ നമ്മളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുമെന്നുള്ളതിന് സംശയമില്ല. നവോമിയുടെ ജീവിതത്തിൽ അവൾ കണ്ട പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഞാനതിനെ 4 തരംതിരിക്കുന്നതിന് മുമ്പ് അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷം ആ 4 കുറിപ്പുകൾ പറയാം. എങ്ങനെയാണ് ഈ നവോമി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ആ പേരെന്ന് പറയുന്ന അവൾ മാത്രമായി ശേഷിക്കുന്ന ഒരു രംഗം. നമുക്കറിയാം ഇവർ പുറപ്പെടുന്നത് ബേത്ലഹേമിൽ നിന്നാണ്. അവർ അവിടുന്ന് പുറപ്പെടുന്നു. ബേത്ലഹേമിൽ ഒരു ക്ഷാമം വന്നു, ഒരു പ്രതിസന്ധി വന്നു, ഒരു പ്രശ്നം വന്നു, അപ്പോഴാണ് അവർ പുറപ്പെടുന്നത്. ഞാൻ വിചാരിക്കുന്നത് എലിമലേക്കും നവോമിയും തീർച്ചയായിട്ടും അവർ കുടുംബമായി എടുത്തൊരു തീരുമാനമായിരിക്കും നമ്മൾ മോവാബിലേക്ക് പുറപ്പെടുക. ഇവരും കുടുംബമായി എടുത്ത ഒരു തീരുമാനമായിരിക്കണം വാസ്തവത്തിൽ ഈ മോവാബിലേക്ക് പോകുക എന്നുള്ള ഒരു കുറുക്കുവഴി. ഞാൻ വിചാരിക്കുന്നത് ആ തീരുമാനം ഏറെക്കുറെ ഒരു പരാജയമായി പോയില്ലേ എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ തോന്നും. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ ആയിരിക്കാം. എന്തു തന്നെ ആയാലും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ചില സന്ദർഭങ്ങളിൽ നാം വ്യക്തിപരമായി കുടുംബപരമായും എടുക്കുന്ന തീരുമാനങ്ങൾ അത് പരാജയമായാലും ദൈവമക്കളെ കുടുംബത്തെ ദൈവം കൈവിടുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നാം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. ചില തീരുമാനങ്ങൾ നാം എടുക്കുന്നത് പാളിപ്പോയിട്ടുള്ളൂ, തീർച്ചയായിട്ടും അതിന്റെ തിക്തഫലങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു വരികയാണ്. ചില ജീവിതങ്ങളിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും, ചില കുടുംബങ്ങളിൽ അങ്ങനെയോ. പക്ഷേ ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി പറയുവാൻ കഴിയും, ചില തീരുമാനങ്ങൾ നാം എടുത്തത് പരാജയപ്പെട്ടാലും തീർച്ചയായിട്ടും ദൈവം ദൈവത്തിന്റെ ഭവനങ്ങളെ ദൈവമക്കളെ കരുതുന്നു, അവരെ മടക്കിക്കൊണ്ടുവരുന്നു, വിജയത്തിലേക്ക് കൊണ്ടുവരും. ഇനി നവോമിയെ ഒന്ന് വരച്ചു കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹീത ദൈവദാസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വാസ്തവത്തിൽ അവളുടെ അവസ്ഥ ഏറ്റവും ഖേദകരമാണ്. ഒരു സ്ത്രീയും അനുഭവിക്കാത്ത പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ് അവളിപ്പോൾ കടന്നു വരുന്നത്. അവളുടെ ഇപ്പോഴത്തെ നിൽപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നിസ്സഹായമായ ഒരു നിൽപ്പാണ്. പക്ഷെ ഈ വാക്യം എന്ന് പറയുന്നത് അവൾ ഏകയായി നിൽക്കുന്ന ഒരു സന്ദർഭം, ആരും ആശ്രയമില്ലാതെ ഒരു അന്യദേശത്ത് ഏകയായി നിൽക്കുന്ന ഒരു സന്ദർഭം. ഞാൻ ഇങ്ങനെയൊന്ന് വിശദീകരിക്കട്ടെ അവളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഇവളുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വൈധവ്യം തന്നെയാണ്. അവൾ വിധവയാണ്. വൈധവ്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പോൾ ഇപ്പോൾ അവളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവളുടെ താങ്ങും തുണയുമായ തണലുമായ അവളുടെ പ്രിയ ഭർത്താവ് മാറ്റപ്പെട്ടിരിക്കുന്നു, വൈധവ്യം അനുഭവിക്കുന്നു, അവൾ വിധവയായിരിക്കുന്നു. ഇനി അവളുടെ രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം അനാഥത്വം എന്നുള്ളതാണ്. നോക്കുക, ഒരു വിധവയെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവളുടെ മക്കളിലാണ്, പ്രത്യേകിച്ച് ആൺമക്കളുണ്ടെങ്കിൽ ആൺമക്കളിലാണ്. ഞാൻ അനേക സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട് വിശ്വാസികളുടെ. ചില സംസ്കാര ശുശ്രൂഷകൾ എന്റെ ഹൃദയത്തെ വല്ലാതെ എന്റെ ഹൃദയത്തെ തന്നെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട് ആ വിധത്തിലുള്ള സന്ദർഭത്തിൽ കൈക്കുഞ്ഞ് ഒരാണാണെങ്കിൽ പോലും, ഒരു ആൺതിരി ആണെങ്കിൽ പോലും, ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച് ഭർത്തൃ വിയോഗത്തിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന സഹോദരിമാരെ കണ്ട് ഉള്ളിലെങ്കിലും ഒരു തേങ്ങൽ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞിലാണ് പിന്നെ അവളുടെ പ്രതീക്ഷ മുഴുവനും. അവൾ ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് ഈ ഭർത്തൃ വിയോഗത്തിൽ ഈ പൈതലിലാണ്. അത് കൈക്കുഞ്ഞാണെങ്കിൽ പോലും ഇവൻ വലുതാകും വളരും, അതിനുശേഷം ഇവൻ എനിക്കൊരു ആശ്വാസമായിരിക്കുമെന്നുള്ള നിലയിൽ ആ തീവ്രമായ ദുഃഖത്തിന്റെ സന്ദർഭത്തിലും അവൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. ചിലവരെ എനിക്ക് അങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് വൈധവ്യത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പിന്നീട് മക്കളിലാണ് അവളുടെ മുഴുവൻ പ്രതീക്ഷയും, മക്കളിലാണ് അവളുടെ ആശ്രയം എന്ന് പറയുന്നത്. അവൾ ആശ്വാസം കണ്ടെത്തുന്നതും സന്തോഷം കണ്ടെത്തുന്നതും പിന്നെ എപ്പോഴും അവളുടെ മക്കളിൽ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ടാൺമക്കൾ ഒന്നോടൊന്നായി അവരും മാറ്റപ്പെടുകയാണ്. ആദ്യമേ വൈധവ്യം, പിന്നീട് അനാഥത്വം, ഈ രണ്ട് കാര്യങ്ങളും അവളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു, ദുഃഖവിഷയങ്ങളായി നിൽക്കുന്നു. അടുത്ത പ്രശ്നം എന്താണ്? ദാരിദ്ര്യം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ യാതൊന്നുമില്ല. ഞാൻ സാധാരണ പറയാറുള്ളൊരു വാക്കുണ്ട്, ഒരു മനുഷ്യന്റെ ഏറ്റവും ദരിദ്രപൂർണമായ ക്ലേശകരമായ ചുറ്റുപാടിനെ സൂചിപ്പിക്കുവാൻ നാം ഉപയോഗിക്കുന്ന വാക്കാണ് ഇപ്പോൾ പെരുവഴിയിലായി എന്ന് പറയുന്നത്. ഇപ്പോൾ പെരുവഴിയിലായി, ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു എങ്കിൽ തന്നെയും സ്വന്തമായിട്ടൊരു കിടപ്പാടമുണ്ടെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് പട്ടിണിയാണെങ്കിലും ദൈവത്തെ വിളിച്ച് കിടക്കാം എന്ന് നാം സാധാരണ പറയാറുണ്ട്. പക്ഷെ നോക്കുക, നവോമി എവിടെയാണ് നിൽക്കുന്നത്? പെരുവഴിയിലാണ് നിൽക്കുന്നത്. മോവാബിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള പെരുവഴിയിൽ ആരും ആശ്രയമില്ല, പെരുവഴിയിൽ നിൽക്കുന്നു. ഭവനമോ യാതൊന്നുമോ അവിടെ സൂചിപ്പിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വിട്ട് അവൾ പെരുവഴിയിൽ നിൽക്കുന്നു. അപ്പോൾ വൈധവ്യം, അനാഥത്വം, അതുപോലെ തന്നെ ദാരിദ്ര്യം, അതുപോലെ സ്വന്തമായ ഒരു ഭവനമില്ല, ഇതൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ വിട്ട് പിന്മാറുവാൻ സാത്താൻ ശക്തമായി പ്രേരിപ്പിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. ഇതിന്റെയൊക്കെ എത്രയോ നിസ്സാരമായ അനുഭവങ്ങളിൽ കൂടെ സാത്താൻ നമ്മുടെ ഹൃദയത്തെ പിന്മാറ്റത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന്, ആ വിശ്വാസത്തിൽ നിന്ന് വേർപെരുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ നവോമിയെ പോലെ ഇന്ന് അതിന് പറ്റിയ ഒരാൾ വേറെയില്ല. സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ എല്ലാ വിധത്തിലും പറ്റുന്ന ഒരു സന്ദർഭത്തിൽ വാസ്തവത്തിൽ വിശ്വാസത്തെ വിട്ട് പിന്മാറുവാൻ സാത്താൻ രാജബുദ്ധി ഉപദേശിക്കുന്ന ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക ഈ സ്ത്രീരത്നം എന്താണ് ചെയ്തെന്നുള്ളത്. ഇനി ഞാൻ ഒരു വസ്തുവെ കൂടെ പറയാം. ഇതെല്ലാം ഉണ്ട്, വൈധവ്യമുണ്ട്, അനാഥത്വമുണ്ട്, ദാരിദ്ര്യമുണ്ട്, കഷ്ടതയുണ്ട്, സ്വന്തമായിട്ട് ഭവനമില്ല, പെരുവഴിയിൽ നിന്ന് ആരോരും ആശ്രയമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ വായിച്ചത്. പരിശുദ്ധാത്മാവ് എത്ര കൃത്യമായിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്, അവൾ മാത്രം ശേഷിച്ചു. അവൾ മാത്രം ശേഷിച്ചു. ഇനി ഉണ്ടെന്ന് പറയാൻ ബാധ്യതയായി നിൽക്കുന്ന രണ്ട് മരുമക്കൾ, അതും മോവാബിസ്ത്. ഇതാണ് പ്രതിസന്ധി എന്ന്. പലപ്പോഴും നാം ഇതിന്റെ പോലും ഒരു പത്തിലൊന്നില്ലാത്ത കാര്യങ്ങളെ പ്രശ്നങ്ങളായിട്ടും പ്രതിസന്ധികളായിട്ടും ചിത്രീകരിക്കാറുണ്ട്. പലപ്പോഴും അത് വലുതായിട്ട് കാണാറുണ്ട്. അവരവർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ വലുത് തന്നെയാണ്. പക്ഷേ ഇതൊരു പ്രശ്നം തന്നെയാണ്, ഇതൊരു പ്രതിസന്ധി തന്നെയാണ്. ഒരു സ്ത്രീക്ക് വഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് നാല് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പ്രതിസന്ധികളിലെ ആത്മസംയമനം. ഒന്നാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. രണ്ട്, പ്രതിസന്ധികളിലെ സ്വാധീനത. 1:16-18 വരെയുള്ള വാക്യങ്ങൾ. 3, പ്രതിസന്ധികളിൽ പ്രകടമാകുന്ന ആത്മീക സവിശേഷത. 4, പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനാലുള്ള പ്രതിഫലം. ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന നവോമി, അതാണല്ലോ നാം ഇപ്പോൾ വരച്ച് കാണിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് അവൾ ഈ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ്. നാം ആരും കടന്നുപോകാത്ത ഒരു രംഗത്ത് അവളിപ്പോൾ നിൽക്കുന്നു, ആ പ്രയാസങ്ങളിൽ നിൽക്കുന്നു. പക്ഷേ ഒന്നാമത്തെ അവിടുത്തെ അനുഭവം എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ അവൾ പ്രകടമാക്കിയ ആത്മസംയമനം. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് ഭൂതദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയാണ്. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും, നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ, മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. ഇതാണ് പ്രതിസന്ധികളിലെ ആത്മസംയമനം എന്ന് പറയുന്നത്. നാം സാധാരണ പറയുമല്ലോ, ഇങ്ങനെയുള്ള രംഗങ്ങളിൽ പൊട്ടിത്തെറിക്കുവാൻ സാധ്യത വളരെയധികമാണ്. ഇങ്ങനെയുള്ള രംഗങ്ങളിൽ മനുഷ്യന് സാധാരണ കോപം വരുവാൻ സാധ്യത വളരെയധികമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ് സഹിഷ്ണുത ഇല്ലാതായി പോകുന്നത്. കാരണം എല്ലാ വിധത്തിലും ഹൃദയം വെന്തു നീറുമ്പോൾ, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ക്ഷമയോടുകൂടെ കൃപയോടുകൂടെ പറയുക എന്നുള്ളത് വളരെ പ്രയാസമായ കാര്യമാണ്. എന്നാൽ നാം ഇവിടെ കണ്ടെത്തുന്നത് ഈ പ്രതിസന്ധികളിലെ ആത്മസംയമനത്തിന്റെ വാക്കുകൾ വളരെ ചെറുതായിട്ടൊന്ന് വിഭജിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രതിസന്ധികളിലെ ആത്മസംയമനം ഇവളുടെ മരുമക്കളോട് പറയുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ അതിൽ ആത്മസംയമനത്തിന്റെ 5 പ്രത്യേകതകൾ നമുക്കവിടെ കണ്ടെത്തുവാൻ കഴിയും. അവൾ ആദ്യമേ പറയുന്നത്, അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. എന്നാൽ നവോമി മരുമക്കളുടെ ഇരുവരോടും, നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഒന്ന്, ആ രംഗത്ത് അവൾ ഒരു ഉപദേശം കൊടുത്തുകൊണ്ടാണ് അവരെ പറഞ്ഞയക്കുന്നത്. ഒരു ഉപദേശത്തോടുകൂടെ, നിർദ്ദേശത്തോടുകൂടെ ഈ മോവാബ്യ സ്ത്രീകളെ പറഞ്ഞയക്കുവാൻ അവൾ താല്പര്യപ്പെടുന്നു. ഉപദേശമാണ് കൊടുക്കുന്നത്, ശാസനയല്ല. വാസ്തവത്തിൽ അവൾ ഈ ഭാഗത്ത് അവളുടെ പ്രതിസന്ധികളിൽ ഒരു ആത്മസംയമനം നടത്തും. ജഡീകത്വമുയർന്നാൽ അവൾ പറയേണ്ടിയിരുന്നത്, നിങ്ങൾ ഈ മോവാബ്യ പെൺകുട്ടികൾ ഈ വീട്ടിൽ വന്നു തുടയ്ക്കുന്നുണ്ട്. ജഡമുയർന്നാൽ അങ്ങനെ പറയുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവൾ അത് പറയാതെ ഒന്ന് ഒരു ഉപദേശവുമായി അവരെ പറഞ്ഞയക്കുന്നു. വളരെ വ്യക്തമായ ഉപദേശം. അവൾക്ക് അവളുടേതായിട്ടുള്ള പരിമിതികൾ അറിയാം, അവളുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. പക്ഷേ ആ മറ്റു ബന്ധങ്ങളെ എത്ര ഉത്കൃഷ്ടമായി കാണുന്നു. മോവാബ്യ സ്ത്രീകളാണെങ്കിലും അവരെ ഉത്കൃഷ്ടമായി കണ്ടുകൊണ്ട് യഹൂദ്യ സ്ത്രീ അവരെ ഒരിക്കലും അവഹേളിക്കാതെ, അധിക്ഷേപിക്കാതെ അവരോട് കൃപയായിട്ട് ഏർപ്പെടുന്നു. ഇത് ഉണ്ടാകണമെങ്കിൽ പ്രതിസന്ധികളിലുള്ള ആത്മസംയമനം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അത് പ്രതിസന്ധികളിലെ ആത്മസംയമനമാണ് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ നമ്മളെ കൃപയോടുകൂടെ മറുപടി പറയുവാൻ സഹായിക്കുന്നത്. പ്രതിസന്ധികളിലെ ആത്മസംയമനത്തിൽ ആദ്യം നാം കാണുന്നത് ഒരു ഉപദേശവുമായി അവരെ പറഞ്ഞയക്കുന്നു. രണ്ട്, നോക്കുക, മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. സ്വാതന്ത്ര്യത്തോടുകൂടെയാണ് അവരെ പറഞ്ഞയക്കുന്നത്. ഈ ആത്മസംയമനം എന്ന് പറയുന്നത് ഒരു വിശ്വാസി പ്രകടമാക്കേണ്ടത് അവന്റെ പ്രശ്നങ്ങളിലാണ്, അവന്റെ പ്രയാസങ്ങളിലാണ്. എല്ലാം നല്ലതായിരിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. സാഹചര്യങ്ങളെല്ലാം നല്ലതായിരിക്കുമ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തത് ഉപദേശവും നിർദ്ദേശവുമായി പറഞ്ഞയക്കുന്നു. രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞയക്കുന്നു. മൂന്നാമത്തത് വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ്. അവൾ പറയുന്നത്, മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. ഈ മോവാബ്യ യുവതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ അവരെ പറഞ്ഞയക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ശബ്ദം നോക്കുക, എത്ര കൃപയോടുകൂടിയാണ് അവൾ അവിടെ ഏർപ്പെടുന്നത്, എത്ര ആത്മീകമായിട്ടാണ് ഏർപ്പെടുന്നത്. വാസ്തവത്തിൽ ഇവിടെ അവളുടെ പ്രശ്നങ്ങളിൽ അവൾ ആത്മസംയമനത്തോടെ ഏർപ്പെട്ടു. ഉപദേശത്തോടുകൂടെ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തോടുകൂടെ, 3, പ്രാർത്ഥനയോടുകൂടെ. 4, യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. ഹൃദ്യതയോടുകൂടെയാണ് പറഞ്ഞുവിടുന്നത്. ചിലവരുമായിട്ട് ഒരുപക്ഷെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ, അബ്രഹാമിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ലോത്തുമായിട്ട്. ആ പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോഴും അബ്രഹാം അതിന് ആത്മീയത പാലിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നവോമിയും ചെയ്യുന്നത്. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ നമുക്ക് ഒന്നിച്ചു പോകുവാൻ സാധിക്കാതെ വന്നാൽ കഴിയുന്നതും ഒന്നിച്ചു പോകുന്നി, അഥവാ സാധിക്കാതെ വന്നാൽ പോലും അവിടെയും ഒരു ആത്മീയൻ ആത്മീയത തീർച്ചയായിട്ടും കാണിക്കണം. അവിടെ എല്ലാം ജഡീകത്ത് ഉയരാൻ സാധ്യതയുണ്ട്, ആത്മീയത കാണിക്കണം. ആ പാഠം ഇവിടെ നവോമി നൽകി തന്നു. പിരിയാൻ പോകുക അവളുടെ മനസ്സിൽ, പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. ആ സന്ദർഭത്തിൽ രണ്ടുപേരെയും പിരിയാൻ വേണ്ടി തയ്യാറെടുത്തിട്ടില്ല. അവൾ മാനസികമായി പിരിയാൻ തയ്യാറെടുത്തപ്പോൾ ഉപദേശത്തോടുകൂടെ പിരിയുവാൻ തയ്യാറായി, പിരിയാൻ തയ്യാറെടുത്തപ്പോൾ സ്വാതന്ത്ര്യത്തോടെ പിരിയുവാൻ തയ്യാറായി, പിരിയാൻ തയ്യാറെടുത്തപ്പോൾ പ്രാർത്ഥനയോടുകൂടെ പിരിയാൻ തയ്യാറായി, പിരിയാൻ തയ്യാറെടുത്തപ്പോൾ നാലാമത് നമ്മുടെ ഹൃദ്യതയോടുകൂടെ ചുംബനത്തോടുകൂടെ അവരെ പിരിയുവാൻ തയ്യാറായി. എങ്കിലും ഇനി എന്റെ ജീവിതം എന്തായിത്തീരുമെന്നുള്ളതിന് അവൾക്ക് അവളുടെ മുമ്പിൽ ഒന്നും വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തിന് പദ്ധതികൾ ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ മുമ്പിൽ വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടാഞ്ഞത് കൊണ്ട് ഈ മരുമക്കളെ കൂടെ ആ കഷ്ടതയിലേക്ക് കൊണ്ടുപോകരുത്. അവരിനി പറയരുത് നിന്റെ കൂടെ നടന്നുകൊണ്ടാണ് ഞങ്ങൾ കഷ്ടമനുഭവിച്ചു എന്ന് പറഞ്ഞ് അവർ ഈ ദൈവത്തെ ത്യജിച്ചു പറയാൻ ഇടയാകരുത് എന്നുള്ള ഒരു ആത്മീയതയും കൂടെ തീർച്ചയായിട്ടും നവോമിയിൽ ഭരിച്ചു കാണും. അതുകൊണ്ട് അവരെ പറഞ്ഞയക്കുക, പിരിച്ചുവിടുക എന്നുള്ളത് തന്നെ അവൾ തീരുമാനിച്ച് ഒടുവിൽ നാലാമത്തത് നാം വായിച്ചത് ഹൃദ്യതയോടുകൂടെ അവരെ പറഞ്ഞയക്കുന്നു. ഇത് പ്രതിസന്ധികളിലെ ആത്മസംയമനത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. അതിലൊരു ഭാഗം കൂടെ ഉണ്ട്, 5 വകതിരിവാണ്. ഞാനതിൽ 4 പറഞ്ഞു: ഉപദേശം, സ്വാതന്ത്ര്യം, പ്രാർത്ഥന, ഹൃദ്യത. ഇനി 5 വളരെ ശ്രേഷ്ഠമായ ഒന്ന് 13 വാക്യത്തിലുണ്ട്: യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. അവൾ അവളുടെ വിരൽ അവളുടെ നേരെ തന്നെ ചൂണ്ടുന്നു. ഇത് ഒരു ആത്മീയന് മാത്രമേ സാധിക്കുകയുള്ളത്. സ്വപരിശോധന എന്ന് പറയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ആത്മീയ ഗുണം. അവൾ അവളിലേക്ക് വിരൽ ചൂണ്ടി. വാസ്തവത്തിൽ ഇവൾ ഇവിടെ യാതൊരു തെറ്റും ചെയ്തു, സംഭവിക്കുന്നൊക്കെ ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ അവൾ പറയുന്നത് സ്വപരിശോധനയുടെ വാക്കുകൾ. ഒരു ആത്മീയൻ സംഭവിക്കുന്ന പ്രതിസന്ധികളിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പായി അവനിലേക്ക് തന്നെ, ആ വ്യക്തിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന മാതൃക നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും. ഒരു സ്വപരിശോധന അവൾ നടത്തിയിട്ട് പറഞ്ഞത് യഹോവയുടെ കൈ എനിക്ക് വിരോധമായി, വേറെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ ഓർത്ത് ഞാൻ വിസരിക്കുന്നു. നിങ്ങൾ മുഖാന്തരം ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നതെന്ന് ന്യായമായിട്ട് പറയാം, ജഡമുയർന്നാൽ. പക്ഷെ ആത്മീയത കൊണ്ട് അവൾ പറയുന്നത് ഞാൻ മുഖാന്തരം എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വ്യസനിക്കുന്നു, ഞാൻ മുഖാന്തരം നിങ്ങൾക്കൊരു വ്യസനം ഉണ്ടാകരുത്. ഞാൻ നോക്കുമ്പോൾ യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ ഈ ഭാഗം 1 ഇവിടെ അവസാനിപ്പിക്കുക. പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്ന 1 മാതൃക ആത്മസംയമനം. 2 പ്രതിസന്ധികളിലെ സ്വാധീനം. പ്രതിസന്ധികളിലെ സ്വാധീനം നമ്മൾ തലക്കെട്ടൊന്ന് ചെറുതാക്കിയെന്നേ ഉള്ളൂ. ശരിക്കും അതിന്റെ അർത്ഥം നമ്മുടെ പ്രശ്നങ്ങളിൽ മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും. അതിന്റെ ആശയം നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, നമ്മുടെ കയ്പിന്റെ വേളകളിൽ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയുമോ എന്നുള്ളത് ഈ ഭാഗത്ത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. നവോമി അത് തെളിയിച്ചിരിക്കുകയാണ്, തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഞാൻ രൂത്തിന്റെ ചില ഉദ്ധരണികൾ കടമെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. 16 വാക്യങ്ങൾ രൂത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് രൂത്ത് സ്വാധീനിക്കപ്പെട്ടത്. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കുവാൻ കഴിയും എന്നുള്ളതിന്റെ ആ 2 നമ്മുടെ ജീവിതത്തിന്റെ 2 നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പലപ്പോഴും നമുക്കത് കഴിയുകയില്ല. നമുക്കെല്ലാം നല്ലതായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ ഏറ്റവും അധികം നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലാണ്. അത് ദൈവാത്മാവിന്റെ ഒരു പ്രവർത്തനവും കൂടെയാണ്. എന്താണ് രൂത്ത് പറയുന്നത്? രൂത്തിന്റെ വാക്കുകൾ കേൾക്കുക. നമുക്കറിയാം ഇവർ രണ്ടുപേർക്കും യാതൊരു പരാതിയും ഇല്ല. ഓർപ്പം കൂടെ വന്നില്ലെന്ന് വിചാരിച്ച് അവൾക്ക് യാതൊരു പരാതിയും ഈ നവോമിയോട് ഇല്ല. പക്ഷെ അതിൽ രൂത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. നമുക്ക് ചോദിക്കാം, അല്ലയോ രൂത്തെ, നീ നിന്റെ അമ്മായിയമ്മയിൽ കണ്ടതെന്താണ്? എങ്ങനെയാണ് നീ സ്വാധീനിക്കപ്പെട്ടത്? അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോരുവാനും എന്നോട് പറയരുത്. അതുമാത്രം നമ്മൾ പറയുന്നു, അതുമാത്രം എന്നോട് പറയണം, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഇത് മാത്രം എന്നോട് പറയരുത്. ഞാൻ അതും ഹ്രസ്വമായ ചില തലക്കെട്ടുകൾ, ഓരോ തലക്കെട്ടുകൾ പറഞ്ഞങ്ങ് മുമ്പോട്ട് പോകാം. ഒന്നാമത് അവൾ പറയുന്നത്, ഞാൻ നിന്റെ സ്വഭാവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് നിന്നെ വിട്ട് പോകുവാൻ എന്നോട് പറയട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്ത് കണ്ടിട്ട് ഈ രൂത്ത് ഇത് പറയുന്നത്? നല്ലൊരു ധനസമ്പാദ്യം ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് പറയാം, വേണമെങ്കിൽ ഒരു സ്നേഹം അഭിനയിക്കാം, നിന്നെ വിട്ടു പോകുവാൻ എന്നോട് പറയരുത് എന്ന് അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷേ ഞാൻ നിന്റെ സ്വഭാവത്തിൽ എന്തെല്ലാമോ പ്രത്യേകത കാണുന്നു, അതാണ് രൂത്ത് പറയുന്നത്. മോവാബ്യ സ്ത്രീ, യഹൂദ്യ സ്ത്രീയിൽ ജീവനുള്ള ദൈവത്തെ ദർശിക്കുന്നു. അത് ഞാൻ ഒടുവിൽ അവിടെ വന്നെത്തും, ക്രിസ്തുവിൽ വന്നെത്തും. മോവാബ്യ സ്ത്രീ ഈ യഹൂദ്യ സ്ത്രീയിൽ എന്തെല്ലാമോ പ്രത്യേകതകൾ ദർശിച്ചുകൊണ്ട് പറയുന്നത്, ഈ ആത്മീക സവിശേഷതകളുള്ള എന്റെ പ്രിയ മാതാവേ, നിന്നെ വിട്ടുപോകുവാൻ എനിക്ക് ഇടവരരുത്. അത് മാത്രം എന്നോട് തീർച്ചയായിട്ടും പറയരുത്. അവളുടെ സ്വഭാവത്തെ സ്നേഹിക്കുന്നു. അവളെ സ്നേഹിക്കാൻ അവൾക്ക് സമ്പത്തില്ല, ഭൂസമ്പത്തില്ല, ഭൂസ്വത്തില്ല, യാതൊന്നുമില്ല. വസ്തുവകകളായി ഭൗതികമായി യാതൊന്നും തന്നെ ഇല്ല. ഇവളെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ ആകെ കണ്ടത് സംശുദ്ധമായ ഒരു ഹൃദയവും ആത്മീക നിലവാരവും സ്വഭാവ സവിശേഷതകളും കണ്ടപ്പോൾ രൂത്ത് പറയുന്നത്, ഇത് കണ്ടിട്ട് നിന്നെ വിട്ട് ഞാൻ പോകുകയില്ല. നമ്മെ നാം ആക്കുന്നത് നാം അറിയപ്പെടുന്ന പേരിലല്ല, പക്ഷേ നമ്മുടെ സ്വഭാവമാണ് എന്നെ ഞാനാക്കുന്നത്. എന്നെ ഞാനാക്കുന്നത് എന്റെ സ്വഭാവമാണ്, അല്ലാതെ ഞാൻ എത്രമാത്രം അറിയപ്പെടുന്നു. അത് ദൈവനാമഹത്വത്തിലാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഒരുവനെ ഒരു വ്യക്തിയാക്കുന്നത് ആ വ്യക്തിയിലുള്ള ആത്മീക സ്വഭാവ സവിശേഷതകൾ. ദൈവവചനം പറയുന്നത് അതാണ് നമ്മെ നാം ആക്കുന്നത്. നവോമിയെ നവോമിയാക്കിയത് ആത്മീക സവിശേഷതകളുള്ള ഒരു ഹൃദയം. അത് തിരിച്ചറിഞ്ഞത് അവളുടെ മരുമകൾ രൂത്ത്. അവൾ പറഞ്ഞു, നിന്റെ സ്വഭാവത്തെ ഞാൻ സ്നേഹിക്കുന്നു. അവളുടെ സ്വഭാവത്തെ സ്നേഹിച്ചുകൊണ്ട് അവൾ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്, നവോമിയെ ഞാൻ നിന്റെ സ്വഭാവത്തെ സ്നേഹിക്കുന്നു, നിന്നിൽ കാണുന്ന ആത്മീക സവിശേഷതകൾ ഞാൻ ശ്രദ്ധിക്കുന്നു. രണ്ടാമത്തത്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നിന്നോടുകൂടെ ഞാൻ സഹയാത്ര ചെയ്യും. രണ്ട്, സഹയാത്ര, നിന്നോടുകൂടെ ഞാൻ സഹയാത്ര ചെയ്യും. പറഞ്ഞപ്പം വളരെ എളുപ്പമാണ് ഈ സഹയാത്ര എന്ന് പറഞ്ഞാൽ. സഹയാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. സംസാരം നിർത്തുകയുമില്ല, നമുക്കത് ഒരു മുഷിച്ചിലാണെങ്കിൽ വാസ്തവത്തിൽ ഇതുപോലെ സഹയാത്ര പോലെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മനസ്സ് തമ്മിൽ ചേരുന്നവരാണെങ്കിലോ സഹയാത്രയുടെ മാധുര്യമാണ്. ചേർന്നു വരുന്ന മനസ്സാണെങ്കിൽ ആ യാത്ര അവസാനിക്കരുതേ എന്ന് വിചാരിക്കും. നോക്കുക, എത്രമാത്രം രൂത്തിന് നവോമിയുടെ സാമീപ്യം അനുഗ്രഹകരമാണ്. രണ്ട്, സഹയാത്ര, അവൾ മുകളിലോട്ട് മുകളിലോട്ട് കയറുന്ന അനുഭവമാണ്. ഒന്ന്, നിന്റെ സ്വഭാവത്തെ ഞാൻ സ്നേഹിക്കുന്നു. രണ്ട്, നിന്നോടുകൂടെ ഞാൻ സഹയാത്ര ചെയ്യുന്നു. സഹയാത്ര തന്നെയല്ല, സഹവാസം ചെയ്യാൻ പോകുന്നു. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. സഹയാത്രയാണെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് അങ്ങ് തീരുമെന്ന് പറയാം. സഹവാസമോ അങ്ങനെ എളുപ്പം തീരുന്നതല്ല. എത്രമാത്രം അവളിലേക്ക് അവൾ സ്വാധീനിക്കുന്നു, നവോമി രൂത്തിനെ സ്വാധീനിക്കുന്നു. ഇവളെ ഒരു കാരണവശാലും വിട്ടുപിരിയുവാൻ കഴിയാത്തവണ്ണം ആത്മീക സവിശേഷതകളാൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, ഭൗതികമായ യാതൊന്നും എടുത്തു പറയുവാൻ ഒന്നുമില്ലാത്തപ്പോൾ ബാധ്യതകളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വാർദ്ധക്യത്തിന്റെ ക്ഷീണവും രോഗവും മാത്രമുള്ള ആ സന്ദർഭത്തിലും ഈ മരുമകൾ പറയുന്നത്, നിന്നെ വിട്ട് ഞാൻ പോകുകയില്ല, നിന്നെ വിട്ട് ഞാൻ പോകില്ല. നിന്നിൽ മറ്റൊന്നുമല്ല കാണുന്നത്, ആ ദൈവികത, ദൈവികതയുടെ സവിശേഷതകളാണ്. മറ്റുള്ളവരെ അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നമുക്ക് സ്വാധീനിക്കുവാൻ കഴിയും. അവളുടെ സ്വാധീനതയുടെ ലക്ഷണങ്ങൾ നാം കാണുകയുണ്ടായല്ലോ. ഒന്ന്, നിന്റെ സ്വഭാവത്തെ ഞാൻ സ്നേഹിക്കുന്നു. രണ്ട്, നിന്നോടുകൂടെ സഹയാത്ര ചെയ്യുന്നു. മൂന്ന്, സഹവാസം ചെയ്യുന്നു. നാലാമത്തത്, അടുത്ത പടിയിലേക്ക് അവൾ കടക്കുകയാണ്. നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. അടുത്തെന്താ പറയുന്നത്? നിന്റെ ജനം എന്റെ ജനം, നിന്റെ അതേ താല്പര്യമാണ് എന്റേതായി, എനിക്ക് എന്റേതായിട്ട് യാതൊരു താല്പര്യമില്ല. ഓർപ്പയ്ക്ക് മോവാബ്യ താല്പര്യങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. ഈ രൂത്ത് പറയുന്നത്, എനിക്ക് അങ്ങനെയുള്ള യാതൊരു താല്പര്യങ്ങളുമില്ല. അല്ലയോ എന്റെ മാതാവേ, എന്റെ നവോമി, നിനക്കെന്തിഷ്ടമാണോ അത് മാത്രമേ എനിക്കിഷ്ടം. നിന്റെ താല്പര്യം അതെന്റെ താല്പര്യമാണ്, അതിൽ കൂടുതൽ അതേ താല്പര്യം. ഇതാണ് സ്വാധീനത എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പടി നോക്കുക, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം. ഇവിടെ വന്നപ്പോഴത്തേക്ക് സംഗതികൾ വിശ്വാസത്തിന്റെ പ്രശ്നത്തിലേക്ക് കടക്കുക കാര്യങ്ങൾ. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ അതേ വിശ്വാസമുണ്ടല്ലോ, നിന്നെ രക്ഷയിലേക്ക് നയിച്ച ആ വിശ്വാസം. ഇത് ഞങ്ങളുടെ മോവാബിൽ കേൾക്കുന്ന സുവിശേഷമല്ല, പക്ഷേ ഈ ജീവനുള്ള ദൈവത്തെ ഞാൻ നിന്നിൽ കാണുന്നു. നോക്കുക, വിശ്വാസത്തിലേക്ക്, നിന്റെ അതേ വിശ്വാസമാണ്. നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുമ്പോൾ നിന്റെ അതേ ആത്മീക വിശ്വാസമാണ് എന്റെയും വിശ്വാസം. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, മറ്റുള്ളവർ മുൻപോട്ട് വരുമ്പോൾ അവർക്ക് പലവിധത്തിലുള്ള പരിമിതികളും പരിധികളും ഉണ്ടാകാം, ചില പോരായ്മകൾ ഉണ്ടാകാം, അത് തിരുത്തേണ്ടത് തിരുത്തേണം, മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്തേണം. അതായത് നിലയിൽ ദേവദാസന്മാർ യോജിച്ച് ചെയ്യും. പക്ഷെ അതിലുപരി ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങളിൽ നമ്മൾ ദീർഘക്ഷമ കാണിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം മറ്റുള്ള നിലയിൽ നിന്ന് കടന്നു വന്നവർ നമ്മളെ നോക്കി പറയണം, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, നിങ്ങളുടെ ഉപദേശമാണ് യഥാർത്ഥ ഉപദേശം. പ്രത്യേകിച്ച് എല്ലാ വേർപാടിന്റെ എല്ലാ വശങ്ങളിലും നിങ്ങളിൽ ഞാൻ ആത്മീയ മൂല്യങ്ങൾ കാണുന്നു. ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. നമ്മെ കണ്ടെന്നാണ് മറ്റുള്ളവർ ഇത് പറയുവാൻ കഴിയുമോ? അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ അവൾ പറഞ്ഞു, നവോമി ആ കാര്യമായിട്ടൊന്നും പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ ഇതെല്ലാം കണ്ടതിന് ശേഷം അവൾ പറഞ്ഞു, നിന്റെ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, നിന്റെ ആത്മീകതയാണ് ഏറ്റവും നല്ല ആത്മീകത, നിന്റെ വേർപാടാണ് യഥാർത്ഥ വേർപാട്, നിന്റെ ഉപദേശമാണ് യഥാർത്ഥ ഉപദേശം, ഞാൻ അത് നിന്നിൽ കാണുന്നു. അടുത്ത രണ്ട് പടികൾ, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. അപ്പോൾ ഒന്ന്, അവളുടെ സ്വഭാവത്തെ സ്നേഹിക്കുന്നു; രണ്ട്, അവളോടുകൂടെ സഹയാത്ര ചെയ്യും; മൂന്ന്, സഹവാസം ചെയ്യും; നാല്, അതേ താല്പര്യം പങ്കുവയ്ക്കും; അഞ്ച്, അതേ ആത്മീയ വിശ്വാസം അവൾ സ്വീകരിക്കുന്നു; ആറാമത്തത് മരണക്കിടക്കയാണ്, അതേ മരണം. നോക്ക, എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കും. ഈ മരണം വരെ പറയത്തക്കവണ്ണം നവോമി ആ ലൂത്ത് സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ്. മരണം വരെ പറയത്തക്കവണ്ണം ഞാൻ വിശ്വസിക്കുന്നത് നവോമിയിൽ അവൾ ക്രിസ്തുവിനെ കണ്ടത്, ആ ക്രിസ്തു ദർശനം നവോമിക്കുമുണ്ട്. അതാണ് പറഞ്ഞത്, ഈ സുവിശേഷം അന്നത്തെ കാലത്ത് അതിൻ്റെതായിട്ടുള്ള നിലയിൽ നവോമി ലൂത്തിനോട് പങ്കുവെച്ചിട്ടുണ്ട്. ആ ലൂത്ത് പറയുന്നത്, നിന്റെ മരണക്കിടക്കമേൽ ഞാൻ കാണുന്നത് കർത്താവിനെയാണ്, നീ എവിടെ മരിച്ചടക്കപ്പെടുന്നുവോ അവിടെ മരിച്ചടക്കപ്പെടും. ലൂത്ത് ആഗ്രഹിക്കുന്നത് അല്ലയോ നവോമിയെ, എന്റെ മരണക്കിടക്കയിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു, കാരണം എനിക്കറിയാം ഭാവിയിലേക്ക് നോക്കി വരുവാനിരിക്കുന്ന മശിഹായുടെ മരണമടക്ക പുനരുദ്ധാനത്തിലുള്ള ഭാവിയിലേക്ക് നോക്കിയുള്ള പങ്കാളിത്തം നിന്നിൽ കാണുന്നത് കൊണ്ട് നിൻ മരിക്കുന്നത് പോലെ എനിക്ക് മരിച്ചാൽ മതി. അതായത് എനിക്ക് ക്രിസ്തുവിൽ മരിച്ചാൽ മതി. യെശയ്യാ പ്രവാചകൻ 53 ദാർശനിക രൂപത്തിൽ എത്രയോ അനുഗ്രഹീതമായി ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറയുന്നത്, അവർക്കെല്ലാം ദൈവം അത് അതാത് കാലങ്ങളിൽ വെളിപ്പെടുത്തി കൊടുത്തു. ഒടുവിൽ പറയുന്നത് എന്താ, നീ അടക്കപ്പെടുന്നിടത്ത്, അത് ശ്രദ്ധിക്കുക, ഞാനും അടക്കപ്പെടും, നീ അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും. അതായത് നിന്റെ ശവക്കുഴി കർത്താവുള്ള ശവക്കുഴി, ക്രിസ്തുവുള്ള ശവക്കുഴി. ക്രിസ്തുവുള്ള ശവക്കുഴിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് മരണത്താൽ അവസാനിക്കുകയില്ല, അത് പുനരുത്ഥാനത്തിന്റെ ശവക്കുഴിയായിരിക്കും. നിന്റെ വിശ്വാസത്തെ, കർത്താവിലുള്ള വിശ്വാസത്തെ ഞാൻ പിൻപറ്റിയത് കൊണ്ട് ഞാനും മരിച്ചടക്കപ്പെട്ടാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആ പുനരുദ്ധാന പ്രത്യാശ പഴയ നിയമ ഭക്തന്മാർക്കുണ്ടായ അളവിൽ, അത് മറ്റൊരു വിഷയമാണെങ്കിലും ക്രിസ്തുവിലുള്ളവരുടെ പ്രത്യാശ അത് വളരെ വ്യക്തമായി അവളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അവൾ പറഞ്ഞത്, സ്വർഗത്തിൽ വന്നാലും ആരെ വിടാൻ ഭാവം, എനിക്ക് അവിടെയും നിത്യത മുഴുവനും എന്റെ കർത്താവിനോടുകൂടെ നിന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഒരു കലർപ്പില്ല, ഒരു കലർപ്പില്ലാതെ ഈ നവോമി ഈ പ്രതിസന്ധികളിൽ ജീവിച്ചതുകൊണ്ട് ആ യാതൊരു കലർപ്പുമില്ലാതെ ഈ ലൂത്തിനിവളെ വിട്ടുപിരിയുവാൻ യാതൊരുവിധ വിഷമവും ഇല്ലാതെ അവൾ പിൻപറ്റി. ഇങ്ങനെ ഞാൻ ഉപസംഹാര വാക്കുകളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധികളിലെ ആത്മസംയമനവും പ്രതിസന്ധികളിലെ സ്വാധീനതയും നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. മോവാബ്യ ജാതിക്കാരിയായ ഈ ലൂത്ത് യേശുക്രിസ്തുവിനെ, കർത്താവിനെ, ക്രിസ്തുവിനെ നവോമിയിലൂടെ കണ്ടെത്തുവാൻ കഴിയും. ഈ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ദൈവം അവൾക്ക് കൊടുത്ത പ്രതിഫലം എന്തായിരുന്നു? ഒടുവിൽ അവൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ എങ്ങനെ വിളിക്കണ്ട, നവോമി എന്ന് വിളിക്കണ്ട, മാറേന്ന് വിളിച്ചാൽ മതി, പ്രസന്നവധയായ എന്നെ അങ്ങനെ വിളിക്കണ്ട, ദൈവം എന്റെ സ്ഥിതി താഴ്ത്തിയിരിക്കുന്നതുകൊണ്ട് ഈ താണസ്ഥിതിയിൽ നിങ്ങൾ എന്നെ കണ്ടാൽ മതി. പണ്ട് എനിക്കൊരു നല്ല കാലമുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എന്റെ സ്ഥിതി ദൈവം താഴ്ത്തിയിരിക്കുന്നു. ദൈവം താഴ്ത്തിയിരിക്കുന്നതുകൊണ്ട് ദൈവം ഉയർത്തുമ്പോൾ മാത്രം മതി ഇനി എനിക്ക് ഉയർച്ച. എന്നെ നിങ്ങൾ എന്റെ പഴയ സ്ഥാനമാനത്തിൽ വിളിക്കണ്ട, ഇപ്പോൾ ഞാൻ മാറയാണ്, അങ്ങനെ വിളിച്ചാൽ മതി. നമുക്കറിയാലോ ആരെ അവളെ കളിയാക്കിയത്? സ്ത്രീജനങ്ങളെ കളിയാക്കി. ഇവൾ നവോമിയോ? സ്ത്രീജനങ്ങൾ കളിയാക്കി ബേത്ലഹേമിലെ. പക്ഷെ ഒടുവിൽ ലൂത്തിന്റെയും ബോവസിന്റെയും ഒക്കെ ചരിത്രം നമുക്കറിയാം. ഒടുവിൽ വന്ന് ലൂത്ത് ബോവസിനെ വിവാഹം കഴിക്കുന്നു, അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ ഇതേ സ്ത്രീകൾ തന്നെ ഇവളെ ഭാഗ്യവതിയെ നോക്കുക. ഇതാണ് ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്ക എന്ന് പറയുന്നത്. അവളെ നിന്ദിച്ച പരിഹസിച്ച അതേ സ്ത്രീകൾ തന്നെ, അതേ സ്ത്രീകൾ, ബേത്ലഹേമിലെ സ്ത്രീകൾ, യഹോവയാൽ നിനക്കൊരു പൈതലിനെ ലഭിച്ചു, ആ ദേശത്ത് പ്രാർത്ഥനയായി, ദേശത്ത് ഉണർവായി, ആകെ ഒരു വ്യതിയാനമായി. ഞാൻ ഓബേദിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. ഞാൻ ഇത്രമാത്രം പറയട്ടെ, ആ കുഞ്ഞിനെ മടിയിൽ കിടത്തിയെന്ന നവോമി, മടിയിൽ കിടത്തി. ഞാൻ വിചാരിക്കുന്നത് ആ കുഞ്ഞിന്റെ മുഖം ഒരു ദർപ്പണം പോലെ നവോമിക്ക്. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി അവൾ പിന്നിട്ട വഴികൾ, അവൾ അനുഭവിച്ച കഷ്ടതകൾ, അവൾ പോയ ആ വഴികളും കഷ്ടതകളും പട്ടിണിയും ദാരിദ്ര്യവും വൈധവ്യവും അനാഥത്വവും എല്ലാം മറക്കുവാൻ ഇപ്പോൾ രൂപയത്ത് ദൈവം നടത്തിയ വിശ്വസ്തമായ വഴികൾ അവൾ ചിന്തിച്ചു കാണും. എവിടെ നിന്ന് വന്നു? അവൾ പറഞ്ഞല്ലോ, ഞാൻ നിറഞ്ഞവളായി പോയി, ഒഴിഞ്ഞവളായി വന്നുവെന്ന്. പക്ഷെ ദൈവം അവളെ അധികമായി നിറച്ചു, ക്രിസ്തുവിനാൽ നിറച്ചു. കാരണം നമുക്കറിയാം ദാവീദിന്റെ വെല്ലുപ്പനായിരുന്നു ഓബേദ്. അതേ പരമ്പരയിൽ തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ജനനം. ദൈവം നവോമിക്ക് നൽകിയ ഏറ്റവും വലിയ പ്രതിഫലം, പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള പ്രതിഫലം, ഞാൻ വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ആലങ്കാരികമായി നമുക്കത് കാണുവാൻ കഴിയും. അവളുടെ കൈകളിൽ തന്നെ ക്രിസ്തുവിനെ നൽകിയ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ പരമ്പരയിലാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമുക്ക് മുന്നമേ കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന് അത് കാണുവാൻ കഴിയും. മഹത്തായ പ്രതിഫലം നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന രംഗങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം തളർന്നു പോകരുത്, താളടിയായി പോകരുത്. പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ കർത്താവിനെ നോക്കി നിന്നാൽ കർത്താവ് തന്നെ നമുക്കൊരു പ്രതിഫലമായിരിക്കും, നിറഞ്ഞവരാക്കി തീർത്തും. യുവാക്കളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ചുമ്മാ